നേരും പൊരുളും സാമൂഹിക വിഷയങ്ങളുടെ ഒരു നേരാവിഷ്കാരം.
നമസ്കാരം. നേരും പൊരുളിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ ഇന്ന് ഞാൻ ജോസഫ് പള്ളത്ത്. 6 പതിറ്റാണ്ടോളം മുംബൈയുടെ മോഹങ്ങൾക്കൊപ്പം ഓടിക്കൊണ്ടിരുന്ന പ്രീമിയർ പത്മിനി എന്ന കാലിപീലി ടാക്സികളിൽ അവസാനത്തേതും നിരത്തൊഴിഞ്ഞു. എന്നും റോഡിലെ അഴകിന്റെ റാണിയായിരുന്നു ആ കുഞ്ഞൻ കാർ. കുട്ടികളും യുവതയും വയോധികരുമെല്ലാം ഒരുപോലെ അതിന്റെ ആരാധകരായിരുന്നു. പുത്തൻ പത്മിനിക്കായി വർഷങ്ങൾ ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ടി വരുമായിരുന്നെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ഇനിയൊരു തലമുറ തയ്യാറായെന്ന് വരില്ല. എന്നാൽ അത് ഓടിത്തീർത്ത വഴികൾ നമ്മോട് ചരിത്രം വിളിച്ചു പറയും. നേരും പൊരുളും ഇന്ന് ഈ വിഷയത്തിലേക്കാണ്. രാജ്യത്തെ ഓരോ മനുഷ്യന്റെയും സ്വപ്നങ്ങളിൽ ബോംബെ എന്ന മഹാനഗരം ഇടം പിടിച്ച കാലം. പലരും പലവിധ മോഹങ്ങളുമായി ആ നഗരത്തിലൂടെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഓട്ടത്തിന് വേഗത പകർന്ന ഒരു സാന്നിധ്യമുണ്ടായിരുന്നു. തലയിൽ മഞ്ഞയും ഉടലിൽ കറുപ്പും ചായമടിച്ച് പ്രൗഢിയോടെ കുതിച്ചുപാഞ്ഞ പ്രീമിയർ പത്മിനി എന്ന കുഞ്ഞൻ കാർ. ഇരുനിറത്തിലുള്ള ആ വാഹനത്തിന് നാട്ടുകാർ ഒരു ഓമന പേരുമിട്ടു, കാലിപീലി ടാക്സി. 6 പതിറ്റാണ്ടോളം മുംബൈയുടെ എല്ലാമായിരുന്നു ആ വാഹനം. ഗൾഫ് നാടുകളുടെ മോഹ വിളികളിലേക്ക് പുറപ്പെടുന്ന ഓരോ മലയാളിയുടെയും ഇടത്താവളമായി ബോംബെ മാറിയപ്പോഴും ആ നഗരത്തിന്റെ ഐക്കൺ വഴികാട്ടിയായി ബോളിവുഡിൽ വരെ അത് തലയെടുപ്പോടെ കയറിയിറങ്ങി. 1964 ഫിയറ്റ് 1100 ഡിലൈറ്റ് എന്ന മോഡലിലാണ് പത്മിനിയുടെ തുടക്കം. ഹിന്ദുസ്ഥാൻ അംബാസഡർ, അമേരിക്കൻ ലാൻഡ് മാസ്റ്റർ, ഡോഡ്ജ് തുടങ്ങിയ വലിയ ടാക്സികൾക്കിടയിലേക്കായിരുന്നു ഇറ്റാലിയൻ ചെറു ടാക്സിയുടെ വരവ്. നഗരത്തിന്റെ തിരക്കുകളിലൂടെ ഇത് കയറിപ്പോകുന്നത് വലിയവർ അസൂയോടെ നോക്കി നിന്നു. 1970 പേര് പ്രീമിയർ പ്രസിഡന്റായി. 1975 പത്മിനിയിലേക്കുള്ള മാറ്റം. ഈ പേര് വന്നതിന് പിന്നിലൊരു അഴകിന്റെ കഥയുണ്ട്. അതിസൗന്ദര്യം കൊണ്ട് അറിയപ്പെടുകയും സ്വന്തമാക്കാൻ ഭരണാധികാരികൾ തമ്മിൽ പോരടിക്കുകയും ചെയ്ത മേവാറിലെ രാജ്ഞിയായിരുന്ന പത്മാവതി എന്ന പത്മിനിയുടെ പേരാണ് നിർമ്മാതാക്കൾ അതിന് കണ്ടുവച്ചത്. കുട്ടികളും യുവതയും വയോധികരുമെല്ലാം ഒരുപോലെ അതിന്റെ ആരാധകരായി. ഡൽഹിയും കൊൽക്കത്തയും അംബാസഡർ പിടിച്ചടക്കിയപ്പോൾ ബോംബെക്ക് പ്രിയം പത്മിനിയായിരുന്നു. 2 ദശാബ്ദത്തോളം ഈ വാഹനങ്ങളിലായിരുന്നു ഇന്ത്യൻ കാർ പ്രേമികളുടെ നോട്ടം. വിശ്വസിക്കാവുന്ന എഞ്ചിനും കുറഞ്ഞ അറ്റകുറ്റപ്പണികളും വലിപ്പക്കുറവും സുഖകരമായ യാത്രയുമെല്ലാമായിരുന്നു പത്മിനിയെ ജനപ്രിയമാക്കിയ ഘടകങ്ങൾ. 1990 മുംബൈ നഗരത്തിലും പരിസര പ്രദേശങ്ങളുമായി 55,000 ടാക്സി വാഹനങ്ങൾ ഉണ്ടായിരുന്നതിൽ ഭൂരിഭാഗവും പ്രീമിയർ പത്മിനികളായിരുന്നു. 2001 ഉൽപ്പാദനം നിർത്തിയ വാഹനം എന്നും റോഡിലെ അഴകിന്റെ റാണിയായി തുടർന്നു. 1940 രണ്ടുതരം ടാക്സികളാണ് രാജ്യത്തുണ്ടായിരുന്നത്, ബെഡാ ടാക്സികളും ബേബി ടാക്സികളും. ഡോഡ്ജ്, പ്ലിമത്ത്സ്, ഷെവർലെ, 6-8 സീറ്റുകളുള്ള അമേരിക്കൻ കാറുകൾ എന്നിവയായിരുന്നു ശരീരവലിപ്പം കാണിച്ച് അക്കാലത്ത് യാത്രക്കാരെ വരുതിയിലാക്കിയവർ. എന്നാൽ ഹിൽമാൻ മിങ്സ്, ഫോർഡ് ഫ്രീഫെക്സ്, ഓസ്റ്റിൻ A40, മോറിസ് മൈനർ എന്നിവ വലിപ്പക്കുറവ് അവസരമാക്കി. 1948 വലിയ ടാക്സികൾക്ക് 10 അണയും ചെറിയവയ്ക്ക് 6 അണയുമായിരുന്നു നിരക്കെന്ന് ചരിത്രകാരൻ ദീപക് റാവു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 1964 ഇറ്റാലിയൻ വാഹന നിർമ്മാതാക്കളായ ഫിയറ്റിന്റെ ലൈസൻസിൽ പ്രീമിയർ ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് ഒരു പുതിയ അവതാരത്തെ ഇറക്കി. ഫിയറ്റ് 1100 എന്ന പേരിലുള്ള കാറ് 4-സിലിണ്ടർ എഞ്ചിൻ വിശ്വാസ്യതയിലും കഴിവിലും പേരെടുത്തു. ലണ്ടൻ നഗരത്തിലെ കറുത്ത കാറുകൾ പോലെ, ന്യൂയോർക്കിലെ തിളങ്ങുന്ന ഓറഞ്ച് ചെക്കർ കാബുകൾ പോലെ, മുംബൈയുടെ ഐക്കൺ കാറായി മഞ്ഞയും കറുപ്പും നിറത്തിലുള്ള ഈ വാഹനം മാറി. 1965 ഡിലൈറ്റ് എന്ന പേരിലേക്കുള്ള മാറ്റത്തിനൊപ്പം കാഴ്ചയിലും ചെറിയ മാറ്റങ്ങളുണ്ടായി. 1972 ഫിയറ്റുമായുള്ള പ്രീമിയർ ഓട്ടോമൊബൈൽസിന്റെ ലൈസൻസ് അവസാനിച്ചതോടെയാണ് പ്രീമിയർ പ്രസിഡന്റായത്. 1975 ചെറിയ മുഖം മിനുക്കലോടെ മുംബൈയിലെ കുർള പ്ലാന്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പേര് പ്രീമിയർ പത്മിനിയായി. 1.1 ലിറ്റർ പെട്രോൾ എഞ്ചിനിലായിരുന്നു പത്മിനി എത്തിയിരുന്നത്. 1089 സിസിയിൽ 47 BHP കരുത്തും 71 NM ടോർക്കുമാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. സ്വതന്ത്ര സമരസേനാനി BB ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുകളിൽ മഞ്ഞയും താഴെ കറുപ്പും നിറം നൽകാൻ നിർദ്ദേശിച്ചതെന്ന് നഗരങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നയാളും ഖാക്കി ഹെറിറ്റേജ് ഫൗണ്ടേഷൻ സ്ഥാപകനുമായ ഭരത് ഗോദാസ്തർ പറയുന്നു. ദൂരെ നിന്ന് കാണാനാണ് മുകളിൽ മഞ്ഞ നിറമെങ്കിൽ താഴ്ഭാഗത്തെ പാടുകൾ മറയ്ക്കാനാണ് കറുപ്പ് നിറം നിർദ്ദേശിച്ചത്. 1970 80 യുവതക്കിടയിലും സെലിബ്രിറ്റികൾക്കിടയിലുമെല്ലാം തരംഗമായി മാറി ഈ കാർ. അക്കാലത്തെ പെൺകുട്ടികൾക്ക് സാധാരണ നൽകിയിരുന്ന പേരുകളിൽ ഒന്നുകൂടിയായിരുന്നു പത്മിനി. അംബാസഡറിനെ അപേക്ഷിച്ച് ആധുനിക രൂപവും ഇന്ധനക്ഷമതയും ഓടിക്കാനുള്ള എളുപ്പവുമായിരുന്നു കൂടുതൽ പേരെ ഇതിലേക്ക് അടുപ്പിച്ചത്. ഹിന്ദുസ്ഥാൻ അംബാസഡറും സ്റ്റാൻഡേർഡ് ഹെറാൾഡുമായിരുന്നു വിപണിയിലെ എതിരാളികൾ. എന്നാൽ ചെറുകാറുകളിൽ കാര്യമായ എതിരാളികൾ ഇല്ലാത്തതിനാൽ ദീർഘകാലം ഭീഷണികളില്ലാതെ കഴിഞ്ഞുകൂടി. 1976 AC ഘടിപ്പിച്ച് ഇറക്കിയതോടെയാണ് സിനിമക്കാർ പത്മിനിയുടെ ആരാധകരായത്. ജീവിതത്തിൽ വഴികാട്ടിയായ കാറ് സിനിമകളിലും ഇടമറപ്പിച്ചു. ഒരു കാലത്ത് ഹിന്ദി സിനിമകളുടെ സ്ഥിര സാന്നിധ്യമായിരുന്ന പ്രീമിയർ പത്മിനിയുടെ പേരിൽ 2019 രമേശ് ചിന്നരിയുടെ സംവിധാനത്തിൽ കന്നഡ സിനിമ വരെ ഇറങ്ങി. അതിനുമുമ്പേ ടാക്സി ഡ്രൈവർ, ടാക്സി ടാക്സി പോലുള്ള സിനിമകളിൽ പ്രധാന വേഷങ്ങളിലും എത്തിയിരുന്നു. മലയാളത്തിന്റെ പ്രണയനായകൻ പ്രേം നസീറിനൊപ്പം ഏറ്റവുമധികം സിനിമകളിൽ കൂടെ ഉണ്ടായിരുന്ന വാഹനവും പത്മിനിയായിരുന്നു. അരനൂറ്റാണ്ടിലേറെക്കാലം മുംബൈക്കൊപ്പം സഞ്ചരിച്ച പ്രീമിയർ പത്മിനി ടാക്സികളിൽ അവസാനത്തേതും 29 October നിരത്തൊഴിഞ്ഞു. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനുള്ള സർക്കാർ നടപടിയിലാണ് കാലിപ്പീലിക്ക് മരണമണി മുഴങ്ങിയത്. പുത്തൻ രൂപകൽപ്പനയിലും ആധുനിക സൗകര്യങ്ങളിലും പുതിയ ടാക്സികൾ എത്തുകയും മാരുതി 800 അവതരിപ്പിച്ച് ഓരോരുത്തരും കാർ ഉടമകളായി തീരുകയും ചെയ്തതോടെ തന്നെ പത്മിനി കിതപ്പ് തുടങ്ങിയിരുന്നു. അംബാസഡറിനെ പോലെ ഡിസൈനിൽ കാര്യമായ മാറ്റങ്ങൾക്ക് മുതിരാതിരുന്നതിനാൽ പ്രീമിയർ പത്മിനിയുടെ മുഖം മിനുക്കണമെന്ന് നിർമ്മാതാക്കൾക്ക് തോന്നിത്തുടങ്ങിയത് തന്നെ മാരുതി 800 പരവോടെയായിരുന്നു. 1989 മലിനീകരണം കുറയ്ക്കാനും കരുത്തു കാട്ടാനും ശ്രമമുണ്ടായി. ടാക്സികളെ ലക്ഷ്യം വച്ച് ഡീസൽ മോഡലും അവതരിപ്പിച്ചു. എന്നാൽ കറുത്ത പുക ചീറ്റിയൊഴുന്ന ഡീസൽ പത്മിനിക്കെതിരെ പരിസ്ഥിതി പ്രേമികൾ കോടതിയിലെത്തി. 1991 ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ ഉദാരവൽക്കരണം നടപ്പാക്കിയതിന് പിന്നാലെ വിദേശ കമ്പനികൾ ഇന്ത്യയിൽ വാഹനം ഇറക്കിയതോടെ പത്മിനിയുടെ പ്രതാപത്തിന് കൂടുതൽ മങ്ങലേറ്റു. 1996 കാലത്തിനിണങ്ങുന്ന മാറ്റങ്ങളുമായി പത്മിനി S1 എന്ന പേരിൽ വീണ്ടും എത്തിയെങ്കിലും ഏറെക്കാലം നീണ്ടുനിന്നില്ല. 2000 നിലവിൽ വന്ന BS2 മലിനീകരണ നിയന്ത്രണ ചട്ടങ്ങൾ പാലിക്കാനാവാതെ വന്നതോടെ പ്രീമിയർ പത്മിനി അവസാനത്തോടടുത്തു. 2001 ഉൽപ്പാദനം നിർത്തുമ്പോൾ 100-125 പത്മിനി വാഹനങ്ങൾ വേണ്ടത്ര സ്പെയർ പാർട്സും മറ്റും ഇല്ലാത്തതിനാൽ രജിസ്റ്റർ ചെയ്യാതെ കിടപ്പുണ്ടായിരുന്നു. 2003 കാർ ഡീലർമാർ രജിസ്ട്രേഷൻ നടപടികൾ ശരിയാക്കിയെടുത്തു. ഇതിൽ അവസാനം രജിസ്റ്റർ ചെയ്തതാണ് 29 October എന്നതേക്കുമായി ബ്രേക്കിട്ടത്. 2008 വാഹനങ്ങൾക്ക് 25 പ്രായപരിധി നിശ്ചയിച്ച സർക്കാർ 2013 അത് 20 അന്ത്യം പ്രവചിക്കപ്പെട്ടു. ഓൺലൈൻ ക്യാബുകളുടെ വരവോടെ കിതപ്പിന്റെ അക്കം കൂടി. ഇതിനിടെ 2019 അവസാനത്തോടെ മുംബൈ ആസ്ഥാനമായുള്ള കമ്പനി പൂനെയിലെ 26.5 acre സ്ഥലം 217.5 crore രൂപയ്ക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിന് കൈമാറുകയും ചെയ്തു. പ്രീമിയർ പത്മിനിയുടെ അവസാന വാഹനവും നിരത്തൊഴിയുമ്പോൾ പ്രമുഖ വാഹന നിർമ്മാണ കമ്പനി ഉടമയായ ആനന്ദ് മഹീന്ദ്ര സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പിട്ടു. ആ വാഹനത്തോട് ജനങ്ങൾക്കുണ്ടായിരുന്ന ഹൃദയബന്ധം കാണിക്കുന്നതായിരുന്നു അത്. പ്രീമിയർ പത്മിനി ടാക്സി മുംബൈയിലെ റോഡുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുകയാണ്. അവ കുഴപ്പക്കാരും ശബ്ദമുണ്ടാക്കുന്നവരുമായിരുന്നു. അധികം ലഗേജ് കപ്പാസിറ്റിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആളുകൾക്ക് അവ ടൺ കണക്കിന് ഓർമ്മകൾ സമ്മാനിക്കുന്നു. ഞങ്ങളെ പോയിന്റ് എയിൽ നിന്ന് ബിയിലേക്ക് എത്തിക്കുക എന്ന ജോലി അവ കൃത്യമായി ചെയ്തു. ആ നല്ല കാലത്തിന് നന്ദി. 2003 October 29 മുംബൈ ടാഡിയോ RTOയിൽ രജിസ്റ്റർ ചെയ്ത അവസാന പ്രീമിയർ പത്മിനി ക്യാബും 20 പൂർത്തിയാക്കിയതോടെ ഒരു ഐതിഹാസിക യാത്രയ്ക്ക് കൂടിയാണ് വിരാമമായത്. അബ്ദുൽ കരീം കർത്ത്ശേഖർ എന്നയാളായിരുന്നു അവസാന കാലിപ്പീലിയുടെ ഡ്രൈവർ. ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിച്ച പോലെ ഈ വാഹനത്തെയും സ്നേഹിച്ചിട്ടുണ്ട്. ഇതിനി ഓടിക്കാൻ കഴിയില്ലെന്ന് ഓർക്കുമ്പോൾ ദുഃഖമുണ്ട്. ചരിത്രത്തിൽ ഇടം പിടിച്ച വാഹനമാണ് എന്റേത്. പ്രീമിയർ പത്മിനിയുടെ അവസാനത്തെ കാലിപ്പീലി ടാക്സി ആയതിനാൽ ഈ വാഹനം പുരാവസ്തുവായി സംരക്ഷിക്കണമെന്നാണ് ആവശ്യം. അതിന് RTO അധികൃതരുടെയും യൂണിയൻ നേതാക്കളുടെയും സഹായം തേടിയിട്ടുണ്ട്. പ്രീമിയർ പത്മിനി വാഹനത്തിൽ യാത്ര ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ചിലർ എന്നെ തേടി വരുമായിരുന്നു. അഭിനേതാക്കളായ കത്രീന കൈഫ്, മനോജ് ബാജ്പേയ് തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ എന്റെ പ്രീമിയർ പത്മിനി കാറിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇർഫാൻ ഖാന്റെ മകൻ മുംബൈ ദർശൻ യാത്ര നടത്തിയിട്ടുണ്ട്. അലിയ ഭട്ട് അഭിനയിച്ച ഒരു പരസ്യം ഈ കാറിലാണ് ചിത്രീകരിച്ചത്. അദ്ദേഹം അഭിമാനത്തോടെ പറയുകയാണ്, എന്തായാലും കാലിപ്പീലിയുടെ യുഗം അവസാനിക്കുകയാണ്. പ്രീമിയർ പത്മിനി എന്ന ആ കൊച്ചുകാർ എല്ലാവരുടെ മനസ്സിൽ എക്കാലത്തും നിറഞ്ഞു നിൽക്കും. നേരിമ്പൊരുളിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
നേരും പൊരുളും സാമൂഹിക വിഷയങ്ങളുടെ ഒരു നേരാവിഷ്കാരം.